ലൂക്കോസ് അധ്യായം 4. യേശു യോർദാനിൽ നിന്നും തിരിച്ചെത്തി. അവനിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞിരുന്നു. പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അവിടെ പിശാച് 40 ദിവസങ്ങൾ യേശുവിനെ പ്രലോഭിപ്പിച്ചു. ആ സമയം അവനൊന്നും ഭക്ഷിച്ചിരുന്നില്ല. ആ ദിവസങ്ങളുടെ അന്ത്യത്തിൽ യേശുവിന് നന്നേ വിശപ്പുണ്ടായിരുന്നു. പിശാച് യേശുവിനോട് പറഞ്ഞു,
നീ ദൈവപുത്രനാണെങ്കിൽ ഈ പാറയെ അപ്പമാകാൻ കൽപ്പിക്കൂ.
യേശു മറുപടി പറഞ്ഞു,
മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നതെന്ന് തിരുവെഴുത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ.
അപ്പോൾ പിശാച് യേശുവിനെ ഉയരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഒരു നിമിഷത്തിൽ കാട്ടിക്കൊടുത്തിട്ട് പറഞ്ഞു,
ഈ കാണുന്ന എല്ലാ രാജ്യങ്ങളും അതിന്റെ എല്ലാ പ്രതാപത്തോടും തിളക്കത്തോടും കൂടി എനിക്ക് തന്നിട്ടുള്ളവയാണ്. എനിക്കിഷ്ടമുള്ള ആർക്കും അത് കൊടുക്കാം. നീ എന്നെ മാത്രം നമസ്കരിച്ചാൽ ഇതെല്ലാം ഞാൻ നിനക്ക് തരാം.
യേശു പറഞ്ഞു,
തിരുവെഴുത്തിലുണ്ടല്ലോ, നീ നിന്റെ കർത്താവായ ദൈവത്തെ നമസ്കരിക്കുക, അവനെ മാത്രം സേവിക്കുക.
അനന്തരം പിശാച് യേശുവിനെ യെരുശലേമിലേക്ക് നയിച്ചു. ദൈവാലയത്തിനു മുകളിലത്തെ ഏറ്റവും ഉയർന്ന ബിന്ദുവിൽ കയറ്റി. പിശാച് യേശുവിനോട് പറഞ്ഞു,
നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക. തിരുവെഴുത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ദൈവം തന്റെ ദൂതന്മാരോട് നിന്നെ രക്ഷിക്കാൻ കൽപ്പിക്കും. മാത്രവുമല്ല, നിന്റെ കാൽ പാറയിൽ തട്ടാതെ അവർ കൈകൾ കൊണ്ട് നിന്നെ താങ്ങുമെന്നുണ്ടല്ലോ.
യേശു പറഞ്ഞു,
പക്ഷേ തിരുവെഴുത്തിൽ ഇതും പറയുന്നുണ്ട്, നീ കർത്താവായ ദൈവത്തെ പരീക്ഷിക്കരുത്.
പ്രലോഭനങ്ങളുടെ എല്ലാം അവസാനത്തിലെത്തിയ പിശാച് മറ്റൊരു സന്ദർഭവും പ്രതീക്ഷിച്ച് ദൂരേക്ക് പോയി. യേശു പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടി ഗലീലയിലേക്ക് മടങ്ങി. ഗലീലയ്ക്ക് ചുറ്റുപാടും യേശുവിനെ പറ്റിയുള്ള വാർത്ത പ്രചരിച്ചു. അവൻ അവരുടെ യഹൂദ പള്ളികളിൽ ഉപദേശിക്കാൻ തുടങ്ങി. എല്ലാവരും യേശുവിനെ വാഴ്ത്തി. യേശു അവൻ വളർന്ന പട്ടണമായ നസറേത്തിലേക്ക് പോയി. എപ്പോഴും എന്ന പോലെ ശബത്ത് ദിവസം അവൻ യഹൂദ പള്ളിയിലേക്ക് പോയി. യേശു വായിക്കാൻ എഴുന്നേറ്റു നിന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം അവനു നൽകിയിരുന്നു. യേശു പുസ്തകം തുറന്ന് ഇങ്ങനെ എഴുതിയിരിക്കുന്ന ഭാഗം കണ്ടു,
കർത്താവിന്റെ ചൈതന്യം എന്നിലുണ്ട്. ഒന്നുമില്ലാത്തവരോട് സുവിശേഷം പറയാൻ ദൈവം എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. പാപത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നവർക്ക് മോചനം നൽകുമെന്നും അന്ധർക്ക് കാഴ്ച നൽകുമെന്നും ജനങ്ങളോട് പറയാൻ ദൈവം എന്നെ നിയോഗിച്ചിരിക്കുന്നു. ദുർബലരെ അവരുടെ കഷ്ടപ്പാടുകളിൽ നിന്നും മോചിപ്പിക്കാൻ ദൈവം എന്നെ അയച്ചിരിക്കുന്നു. ജനങ്ങളോട് കാരുണ്യം കാട്ടാനും കർത്താവിന്റെ വർഷമെത്തിയെന്നറിയിക്കാനും എന്നെ നിയോഗിച്ചു.
യേശു പുസ്തകം അടച്ചു. പുസ്തകം പരിചാരകന് മടക്കിക്കൊടുത്ത് അവൻ നിലത്തിരുന്നു. യഹൂദ പള്ളിയിലുള്ള എല്ലാവരും യേശുവിനെ അടുത്തു നിരീക്ഷിച്ചു. യേശു അവരോട് സംസാരിക്കാൻ തുടങ്ങി. അവൻ പറഞ്ഞു,
നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കെ തന്നെ ഇവ അന്വർത്ഥമാകുന്നു.
എല്ലാവരും യേശുവിനെ പറ്റി നല്ലത് പറഞ്ഞു. അവന്റെ ഹൃദ്യമായ വാക്കുകളിൽ അവർ അത്ഭുതപ്പെട്ടു. അവർ പറഞ്ഞു,
അവൻ എങ്ങനെ ഇപ്രകാരം പറയാൻ കഴിയുന്നു? അവൻ യോസേഫിന്റെ മകൻ മാത്രമല്ലേ?
യേശു അവരോട് പറഞ്ഞു,
വൈദ്യ സ്വയം സുഖപ്പെടുത്തു എന്ന പഴഞ്ചൊല്ലുപോലെ നിങ്ങൾ എന്നോട് പറയുമെന്ന് എനിക്കറിയാം. നീ കഫർനഹൂമിൽ ചെയ്തതിനെപ്പറ്റി ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതെല്ലാം നിന്റെ സ്വന്തം പട്ടണത്തിലും ചെയ്യൂ.
അപ്പോൾ യേശു പറഞ്ഞു,
ഞാൻ നിങ്ങളോട് സത്യം ചെയ്യുന്നു, ഒരു പ്രവാചകനും സ്വന്തം പട്ടണത്തിൽ സ്വീകാര്യനല്ല. ഞാൻ പറയുന്നത് സത്യമാണ്. ഏലിയ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ 3.5 വർഷം മഴ പെയ്തില്ല. രാജ്യത്തെങ്ങും ഭക്ഷണവും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഇസ്രായേലിൽ അനേകം വിധവകളുണ്ടായിരുന്നു. പക്ഷേ ഏലിയാവ് ഇസ്രായേലിലെ ആ വിധവകളുടെ അടുത്തേക്ക് അയക്കപ്പെട്ടില്ല. സീദോൻ ദേശത്തെ സരപ്തയിൽ ഒരു വിധവയുടെ അടുത്തേക്കാണ് ഏലിയാവ് അയക്കപ്പെട്ടത്. ഏലീശ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം കുഷ്ഠരോഗികളും ഉണ്ടായിരുന്നു. പക്ഷേ നയമാൻ ഒഴികെ ആരും സുഖപ്പെട്ടില്ല. നയമാൻ ഇസ്രായേൽക്കാരനായിരുന്നില്ല, സുറിയക്കാരനായിരുന്നു.
യഹൂദാ പള്ളിയിലുള്ള എല്ലാവരും ഈ കാര്യങ്ങൾ കേട്ടു. അവർ അത്യധികം കോപാകുലരായി. അവർ ചാടിയെഴുന്നേറ്റ് യേശുവിനെ നഗരത്തിന് പുറത്താക്കി. ഒരു മലയുടെ മുകളിലാണവരുടെ നഗരം പണിതിരിക്കുന്നത്. അവനെ താഴേക്ക് തള്ളിയിടാനായി മലയുടെ അറ്റത്തേക്ക് അവർ അവനെ നയിച്ചു. എന്നാൽ യേശു അവരുടെ നടുവിലൂടെ നടന്ന് ദൂരെ പോയി. യേശു ഗലീലയിലെ നഗരമായ കഫർനഹൂമിലേക്ക് പോയി. ശബത്ത് ദിവസം അവൻ ജനങ്ങളെ ഉപദേശിക്കുകയായിരുന്നു. അവന്റെ വാക്കുകൾ അധികാരത്തോടെ ആയിരുന്നതിനാൽ അവന്റെ ഉപദേശം ജനങ്ങളെ അത്ഭുതപ്പെടുത്തി. അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ആ യഹൂദ പള്ളിയിൽ ഉണ്ടായിരുന്നു. അയാൾ ഉച്ചത്തിൽ വിളിച്ചുകൂവി,
നസറേനായ യേശുവേ, ഞങ്ങളോട് നിനക്ക് എന്താണ് വേണ്ടത്? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിന്റെ പരിശുദ്ധൻ.
പക്ഷേ ആ അശുദ്ധാത്മാവിനോട് നിർത്താൻ യേശു ആജ്ഞാപിച്ചു. യേശു പറഞ്ഞു,
മിണ്ടാതിരിക്കൂ, ആ മനുഷ്യനിൽ നിന്ന് പുറത്തു കടക്കൂ.
പിശാച് ആ മനുഷ്യനെ ജനങ്ങളുടെ ഇടയിൽ തള്ളിയിട്ടു. എന്നിട്ട് അയാളെ ഉപദ്രവിക്കാതെ അയാളിൽ നിന്ന് പുറത്തു കടന്നു. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. അവർ പരസ്പരം പറഞ്ഞു,
എന്താണ് ഇതിനർത്ഥം? അശുദ്ധാത്മാക്കളോട് അധികാരത്തോടെയും ശക്തിയാലും അവൻ ആജ്ഞാപിക്കുന്നു, അവർ പുറത്തു വരുന്നു.
അതിനാൽ യേശുവിനെ പറ്റിയുള്ള വാർത്ത ആ പ്രദേശത്തുള്ള എല്ലാ സ്ഥലത്തും പരന്നു. യേശു യഹൂദ പള്ളി വിട്ടു. അവൻ ഷിമോന്റെ വീട്ടിലേക്ക് പോയി. ഷിമോന്റെ ഭാര്യയുടെ അമ്മ രോഗം പിടിച്ചു കിടപ്പായിരുന്നു. അവർക്ക് കടുത്ത പനിയായിരുന്നു. അവരെ സഹായിക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു. അവൻ അവളുടെ വളരെ അടുത്തു നിന്നുകൊണ്ട് പനിയോട് അവളെ വിട്ടുപോകുവാൻ ആജ്ഞാപിച്ചു. പനി അവളെ വിട്ടുപോയി. അപ്പോൾ അവൾ എഴുന്നേറ്റ് അവരെ പരിചരിക്കാൻ തുടങ്ങി. സൂര്യാസ്തമയമായപ്പോൾ ജനങ്ങൾ രോഗബാധിതരായ അനേകരെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവർക്ക് വിവിധ രോഗങ്ങളായിരുന്നു. യേശു ഓരോ രോഗിയുടെ മേലും കൈവച്ച് അവരെ സുഖപ്പെടുത്തി. പലരിലും നിന്ന് ഭൂതങ്ങൾ പുറത്തുവന്നു. ഭൂതങ്ങൾ നിലവിളിച്ചു,
നീ ദൈവപുത്രനാണ്.
പക്ഷേ യേശു അവരെ ശകാരിക്കുകയും സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്തു. അവൻ ക്രിസ്തുവാണെന്ന് ഭൂതങ്ങൾക്ക് അറിയാമായിരുന്നു. അടുത്ത ദിവസം യേശു ഏകാന്തമായൊരിടത്തേക്ക് പോയി. ജനങ്ങൾ അവനു വേണ്ടി തിരഞ്ഞു. അവർ അവനെ കണ്ടപ്പോൾ അവിടെ വിട്ടുപോകുന്നതിൽ നിന്ന് അവനെ തടയാൻ ശ്രമിച്ചു. പക്ഷേ യേശു അവരോട് പറഞ്ഞു,
ദൈവരാജ്യത്തെ സംബന്ധിക്കുന്ന സുവിശേഷം എനിക്ക് മറ്റ് പട്ടണങ്ങളിലും പ്രസംഗിക്കണം, അതിനാണ് ഞാൻ അയക്കപ്പെട്ടത്.
അങ്ങനെ യഹൂദയിലെ യഹൂദ പള്ളികളിൽ അവൻ പ്രസംഗിച്ചു.